بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن نبينا محمدا عبده ورسوله سيد الأنبياء والمرسلين وإمام المتقين صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد سهودنا غلاين നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾ വലിയൊരു പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞത് ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാകുന്നു. നമ്മുടെ ഒരു സഹോദരനാണ്, രക്തബന്ധമുള്ള ഒരു സഹോദരനാണ് അത്തരമൊരു സാഹചര്യത്തിൽ കഴിയുന്നതെങ്കിൽ നമ്മളെന്തുമാത്രം വേദനിക്കും. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅളുഹും ഔലിയാ ഉബഅദ്, മുഅ്മിനീങ്ങളും മുഅ്മിനായ സ്ത്രീകളും പരസ്പരം ഔലിയാക്കളാകുന്നു, ആത്മമിത്രങ്ങളാകുന്നു, രക്ഷാധികാരികളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാം, മഥലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം, മുസ്ലിമീങ്ങളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉദാഹരണം ഉപമ, കമസലിൽ ജസദിൽ വാഹിദ്, ഒരേ ശരീരം പോലെയാണ്. അപ്പോൾ നമ്മുടെ ഈ സഹോദരങ്ങളുടെ അവസ്ഥ അത് കണ്ട് നമ്മുടെ മനസ്സലിയുന്നില്ലെങ്കിൽ, നമുക്ക് വിഷമമില്ലെങ്കിൽ, നമ്മൾ ദുആ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കണം. കാരണം മുഅ്മിനീങ്ങൾ പരസ്പരം ഇഖ്വത്താണ്, സഹോദരങ്ങളാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ സാഹോദര്യം നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈമാൻ കുറവാണെന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം ചിലരുടെയൊക്കെ മനസ്സിലുണ്ടാകും. അങ്ങനെ തോന്നുന്നു, അങ്ങനെ ഒരു സംശയം തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംശയം തോന്നുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതിലൊക്കെ വീഴ്ച വരുത്തുന്നത്? അത് നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ, എന്താണ് മസ്ജിദുൽ അക്സ, എന്താണ് നമ്മളും അവരും തമ്മിലുള്ള ബന്ധം എന്നറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്യുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒഴിച്ചു വരുത്തുന്നു. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. അവിടെ നടക്കുന്ന പ്രശ്നം കേവലം ഒരു ഭൂമിയുടെ തർക്കമാണ് എന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ പല പണ്ഡിതന്മാരും വിമർശിച്ചിട്ടുള്ള കാര്യമാണ് ഫലസ്തീനിലെയും മറ്റേത് നാട്ടിലെയും മുസ്ലിമീങ്ങളുടെ ദൗർബല്യം, അവരുടെ അവശത കൂടുതൽ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ അവിടെ നടക്കുന്ന പീഡനങ്ങളുടെ ചിത്രങ്ങളും മറ്റും പ്രചരിപ്പിക്കരുത് എന്നുള്ളത്. അതൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വളരെ മര്യാദയില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഇസ്ലാമിന് കൂടുതൽ വികൃതമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്, അതിൽ വീഴ്ച വരുത്തുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ്, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ചരിത്രവും അതുപോലെ തന്നെ അവരോടുള്ള ഫലസ്തീനിലെ മുഅ്മിനീങ്ങളോടുള്ള നമ്മുടെ ഹക്കും, അതിനെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുന്നത്. ഇന്ന് ഇൻഷാ അള്ളാ ഒരു ആമുഖമായി കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കറിയാം ഫലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ മസ്ജിദ്. ഭൂമിയിൽ ഒരു മുസ്ലിമിന് പുണ്യം പ്രതീക്ഷിച്ച് തീർത്ഥാടനം നടത്താവുന്ന മൂന്നേ മൂന്ന് പള്ളികളേ ഉള്ളൂ. അതിൽ മൂന്നാമത്തേത് എവിടെയാണുള്ളത്? അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ എന്നുള്ളത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ ഒരാൾ മോഹിദായിരിക്കണം, ഒരാൾ സുന്നത്ത് ബന്ധപ്പെടുന്ന ആളായിരിക്കണം. നേരെ മറിച്ച് ഏത് പള്ളിയിലേക്കും തീർത്ഥാടനം നടത്താം, അല്ലെങ്കിൽ മക്ബറകളിലേക്ക് തീർത്ഥാടനം നടത്താം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ബൈത്തുൽ മഖ്ദിസിന്റെ പ്രാധാന്യം അവർക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, മൂന്ന് പള്ളിയിലേക്കല്ലാതെ പ്രത്യേകം കൂലി പ്രതീക്ഷിച്ച് ഷദ്ദു റിഹാൽ തീർത്ഥാടനം പാടില്ല. അൽ മസ്ജിദുൽ ഹറാം വ മസ്ജിദ് ഹാദാ വൽ മസ്ജിദുൽ അഖ്സ, ഈ മൂന്ന് പള്ളികൾ മാത്രം. ഇപ്പോൾ ഒരു മുസ്ലിമിന് അവനവൻ നമസ്കരിക്കുന്ന പള്ളി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം പുണ്യമുള്ള ഈ മൂന്നേ മൂന്ന് പള്ളികളുള്ളൂ. അതിൽ മൂന്നാമത്തെ ഒരു മസ്ജിദാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മക്കയിലും മദീനയിലും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പോകാനും സന്ദർശിക്കാനുമുള്ള അവസരമുണ്ട്, ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്കാർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ വളരെ പ്രയാസത്തോടെ മാത്രം യാത്ര ചെയ്യാവുന്ന അവസ്ഥയിലാണ് ഈ മൂന്നാമത്തെ മസ്ജിദ് കഴിഞ്ഞുകൊണ്ട് അത് നിലനിൽക്കുന്നത്. ഈ ഒരവസ്ഥ എങ്ങനെയുണ്ടായി അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ അറിഞ്ഞാലേ അവിടെയുള്ള മുസ്ലിമുകൾ അനുഭവിക്കുന്ന പീഡനത്തിന്റെ യഥാർത്ഥ ആഴം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത്രയും മഹത്വമുള്ള അള്ളാഹു തആല ബറക്കത്ത് നൽകിയിട്ടുള്ള നാടാണ് മസ്ജിദുൽ അക്സയും അതിന്റെ പരിസരവും. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്സ. അതുപോലെ തന്നെ അല്ലതി ബാറക്ന ഹൗലഹു, അതിന്റെ പരിസരം മുഴുവൻ നാം ബറക്കത്ത് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള മണ്ണാണ് ഫലസ്തീൻ, അതുപോലെ മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ബറക്കത്തുള്ള നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായ, അതുപോലെ തന്നെ തീർത്ഥാടനം അനുവദിക്കപ്പെട്ട മൂന്നാമത്തെ പള്ളിയായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ പോയിട്ടുള്ള നാടായ ഈ നാടിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. എങ്ങനെയാണ് ഫലസ്തീനിൽ മനുഷ്യവാസം തുടങ്ങിയത്, അതാദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം, അതിൻ്റെ അവകാശം യഹൂദികളെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് വല്ല അവകാശം അവിടെ ഉണ്ടോ? സാധാരണഗതിയിൽ രണ്ട് നിലക്കാണ് ഒരു മണ്ണിന്, ഒരു നാടിന് അവകാശം ഉണ്ടാവുക, ഒരു വിഭാഗത്തിന്, ഒരു സമുദായത്തിന് അവിടെ അവകാശം ഉണ്ടാവുക. ഒന്ന്, ആ നാട് അവരുടെ സ്വന്തം നാടായിരിക്കും, അവരായിരിക്കും ആദ്യമായി ആ നാട്ടിൽ താമസവും അതുപോലെ തന്നെ ഒരു നാഗരികത കെട്ടിപ്പടുത്ത് ആ നാട് താമസയോഗ്യമാക്കി മാറ്റിയത്. അങ്ങനെയുള്ള ഒരു കൗമിന് അവിടെ അവകാശമുണ്ട്. രണ്ടാമത്തെ വഴി, ഒരു സമുദായത്തിന്, ഒരു ഉമ്മത്തിന്, ഒരു നാടിന്റെ അധികാരം കിട്ടാനുള്ള മാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നതാണ്. അള്ളാഹു തആല ഭൂമിയിൽ മനുഷ്യന് അധികാരം നൽകുന്ന രീതിയെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. വലഖദ് കതബ്ന ഫീ സബൂരി മിൻ ബഅദി ദിക്ർ, സബൂറിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്നൽ അർദ ലില്ലാഹ്, ഭൂമി അള്ളാഹുവിൻ്റെതാണ്, യരിസുഹ ഇബാദിയ സാലിഹൂൻ, സാലിഹ്യങ്ങളായ അടിമകൾ അതിനെ അവകാശപ്പെടുത്തും. അപ്പോ ഒരു കൂട്ടം ആളുകൾ സാലിഹ്യങ്ങളായി ജീവിച്ചാൽ, തൗഹീദും സുന്നത്തും അതുപോലെ അള്ളാഹുവിന് ഇബാദത്തും ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു തആല അവർക്ക് ഭൂമി അധികാരം കൊടുക്കും. അപ്പോൾ അത് ഞങ്ങളുടെ സ്വന്തം നാടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹു അവൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവിടെ അധികാരം കൊടുക്കും. നിരവധി ആയത്തുകൾ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. ഖാല മൂസാ ലി ഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, മൂസ നബി അലൈഹി സ്വലാം തന്റെ ഖൗമിനോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക, ക്ഷമിക്കുക. ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി അള്ളാഹുവിൻ്റെതാണ്. യൂരിസുഹ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അവൻ അത് അനന്തരമായി കൊടുക്കും, അവൻ ആ ഭൂമിയിൽ അധികാരം നൽകും. വൽആഖിബത്തുൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കായിരിക്കും. അതുപോലെ സൂറത്തുൻ നൂറിലെ ആയത്ത് നമുക്കെല്ലാം പരിചയമുള്ളതാണ്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, ഈമാനും അമൽ സ്വാലിഹാത്തുമുള്ള ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് ഖിലാഫത്ത് നൽകാമെന്ന്. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർത്തദാ ലഹും, അവർക്ക് വേണ്ടി അവൻ തൃപ്തിപ്പെട്ട ദീൻ, യഥാർത്ഥ ദീൻ, തൗഹീദ്, ഇസ്ലാം, ആ ഇസ്ലാമിന് അവൻ ആധിപത്യം, അധികാരം നൽകാമെന്ന്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയത്തിന് ശേഷം അവർക്ക് നിർഭയത്വം നൽകാമെന്ന്. എന്താണ് ഷർത്ത്, നിബന്ധന? അധികാരത്തിന്, സമാധാനത്തിന്, ഭൂമിയിൽ ആധിപത്യത്തിന്, ഖിലാഫത്തിനൊക്കെയുള്ള നിബന്ധന എന്താണ്? യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, അവരിൽ ഷിർക്കുണ്ടാകരുത്, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് പ്രഖ്യാപിച്ച കാര്യമാണിത്. സബൂറിലും അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത വഹയിലും ഖുർആനിലും ഒക്കെ അള്ളാഹു തആല ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്, അള്ളാഹു കൊടുക്കുന്ന അധികാരമുണ്ട്. ഇപ്പൊ ഈ രണ്ട് രൂപത്തിലാണ് ഭൂമിയിൽ അധികാരം കിട്ടുക. ഈ രണ്ട് രൂപത്തിൽ നോക്കിയാൽ ആർക്കാണ് ഫലസ്തീന്റെ അധികാരം എന്ന് നമുക്ക് മനസ്സിലാകും ഇൻഷാ അള്ളാഹ് അവിടുത്തെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ. ആദ്യമായി ഫലസ്തീൻ എന്ന് പറയുന്ന നാട്ടിൽ താമസം തുടങ്ങിയത് കൻആൻ എന്ന് പറയുന്ന ഒരു ഖബീലയാണ്. കൻആൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാമിന്റെ കാലശേഷം 10 തലമുറ എല്ലാ മനുഷ്യരും മുവഹ്ഹിദീങ്ങളായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. 10 തലമുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നൂഹ് അലൈഹി സ്വലാം 1000 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്, 950 വർഷം ദഅവത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികൾക്ക് ആയുസ് കൂടുതലായിരുന്നു, ആദം നബി അലൈഹി സ്വലാമിനും അതിനുശേഷമുള്ള തലമുറകൾക്കൊക്കെ ആയുസ് കൂടുതലായിരുന്നു. അപ്പോൾ സഹീഹായ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അസറിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്, ആദം നബി അലൈഹി സ്വലാം മുതൽ നൂഹ് അലൈഹി സ്വലാം വരെ 10 തലമുറയായിരുന്നു. അപ്പം അന്നത്തെ 10 തലമുറ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 10,000 വർഷം ഉണ്ടായിരിക്കാം. അപ്പം അത്രയും കാലം ജനങ്ങളൊക്കെ മുവഹ്ഹിദീങ്ങളായിരുന്നു, ഈ ഭൂമിയിൽ അള്ളാഹുവിന് മാത്രമായിരുന്നു ഇബാദത്തുണ്ടായിരുന്നത്. അതിനുശേഷം നൂഹ് അലൈഹി സ്വലാമിൻ്റെ കൗമിൽ സംഭവിച്ച ദുരന്തം നമുക്കറിയാം. അവിടെ ശിർക്ക് ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ പോകാൻ എങ്ങനെയാണ് അതുണ്ടായത്? അവിടെ ഉണ്ടായിരുന്ന സ്വാലിഹ്യങ്ങളായ അഞ്ചാളുകൾ, അവര് നസർ, അവർ മരണപ്പെട്ടപ്പോ അവിടെയുള്ള ആളുകൾക്ക് പിശാജ് വസ്വാസ് ഉണ്ടാക്കി. എന്താണ്? ഇവരുടെ രൂപങ്ങൾ വരച്ചു വെക്കാം, ചിത്രം വരച്ചു വെക്കാം. ഇവരുടെ ചിത്രം കാണുമ്പോൾ നമുക്കും ഇബാദത്ത് ചെയ്യാൻ തോന്നും, ഇവരെ പോലെ ആവണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇബാദത്തിൽ ഒരു നഷാത്തുണ്ടാകും, ഒരു ആവേശമുണ്ടാകും. അങ്ങനെ പിശാജ് അവരെ കൊണ്ട് ആദ്യം ഒരു ബിദ്അത്ത് ചെയ്യിപ്പിച്ചു. പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലമ്മ നുസിയൽ ഇൽം, അങ്ങനെ അടുത്തടുത്ത തലമുറകൾ വന്നു, പതുക്കെ പതുക്കെ ഇൽമ് മറക്കപ്പെട്ടപ്പോൾ, സമൂഹത്തിൽ നിന്ന് ഇൽമ് ഉയർത്തപ്പെട്ടപ്പോൾ, ഒബിദു, അവർ ആരാധിക്കാൻ തുടങ്ങി ജനങ്ങൾ. അടുത്ത തലമുറ പേരക്കുട്ടികൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, നമ്മുടെ വല്യപ്പന്മാര് ഈ ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചത് വെറുതെ അല്ല, അതുകൊണ്ട് ഇവർ വഴി അള്ളാഹുലേക്ക് അടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നിൽ ഇബാദത്ത് കർപ്പിക്കാൻ തുടങ്ങി. അവർ അള്ളാഹുവിനോട് ഷഫാത്ത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശിർക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹി ഇസ്ലാമിനെ നബുവത്ത് നൽകി പറഞ്ഞയച്ചു. അദ്ദേഹം ദഅവത്ത് ചെയ്തു. അദ്ദേഹം ദഅവത്ത് ചെയ്തിട്ട് വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ ചെറിയ എണ്ണം ആളുകൾ മാത്രം, ഒരു ന്യൂനപക്ഷം, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. 950 ദഅവത്ത്, ഒന്നോ രണ്ടോ ദിവസം ദഅവത്ത് ചെയ്തിട്ട് മടുത്ത് അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. 950 അദ്ദേഹം തൗഹീദിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. റബ്ബി ഇന്നി മഗ്ലൂബുൻ ഫന്തസിർ, റബ്ബെ എന്നെ ഇവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഇനി എനിക്ക് വിജയം നൽകണം, ഇവർക്കെതിരെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നൂഹ് അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ഫഫതഹ്ന അബ്വാബ സമാഇ ബിമാഇ മുൻഹമിർ, ആകാശത്തിന്റെ വാതിലുകൾ തുറന്നുകൊണ്ട് അള്ളാഹു വെള്ളം കോരിച്ചൊഴിഞ്ഞ് മഴ പെയ്തു. വഫാറത്തൻ നൂറു, അടുപ്പിൽ നിന്ന് വരെ ഉറവ് പൊട്ടി ഒഴുകാൻ തുടങ്ങി. അടുപ്പ് എന്ന് പറഞ്ഞാൽ ഉറവ് വരാത്ത സ്ഥലമാണ്, ചൂടുള്ള സ്ഥലമാണ്. അപ്പൊ ഭൂമിയിൽ മുഴുവൻ ഉറവകൾ, അടുപ്പിൽ അടക്കം ഉറവകൾ, ആകാശത്ത് നിന്ന് വാതിൽ തുറന്ന് വെള്ളം വീഴുന്നത് പോലെ കോരിച്ചൊഴിയുന്ന മഴ. അങ്ങനെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൗമിനെ അള്ളാഹു തആല നശിപ്പിച്ചു. ആ നശിപ്പിച്ച സന്ദർഭത്തിൽ നൂഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളും അദ്ദേഹത്തിന്റെ മുഅ്മിനീങ്ങളായ മക്കളും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ കപ്പലിൽ കയറിയ ജീവികളും, അവ മാത്രമാണ് ബാക്കിയായത്. ഇപ്പൊ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലശേഷമുള്ള എല്ലാ മനുഷ്യരും, നമ്മളടക്കം എല്ലാ മനുഷ്യരുടെയും പരമ്പര, നസബ് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നൂഹ് അലൈഹി ഇസ്ലാമിനെത്തും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ കപ്പലിലുണ്ടായിരുന്ന ഒരാളെത്തും. ഈ ഭൂമിയിലുള്ള മൃഗങ്ങളടക്കം, ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരു മൃഗത്തിന്റെ, അതിന്റെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കപ്പലിലുള്ള ഒരു മൃഗമായിരിക്കും അതിന്റെ വാപ്പ. അതുപോലെ തന്നെ മനുഷ്യരും. അങ്ങനെ ആ കപ്പലിലുണ്ടായിരുന്ന നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ 3 നൂഹ് അലൈഹി ഇസ്ലാമിന് 4 ചരിത്രങ്ങൾ കാണുന്നത്. അതിൽ 3 മുസ്ലിമീങ്ങളായിരുന്നു, മുഅ്മിനീങ്ങളായിരുന്നു. ഒരാള് നമുക്കറിയാം കാഫിറായി, ഖാലസ ആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, ഞാൻ വല്ല മലയിലും കയറി രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞു. ഖാലല ആസിമൽ യൗമ മിൻ അംരില്ലാ, ഇന്ന് അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല എന്ന് നൂഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു. അതുപോലെ അവർ രണ്ടുപേരും ആ പിന്നെ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിനിടയിൽ പരസ്പരം പിരിഞ്ഞുപോയി മുങ്ങി മരിച്ചു നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ. ആ മകന്റെ പേരാണ് കൻആൻ. കപ്പലിലുണ്ടായിരുന്ന മക്കളുടെ പേരാണ് ഒരാള് സാം, മറ്റൊരാള് ഹാം, മൂന്നാമത്തെ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. ഈ 3 മുസ്ലിമീങ്ങളായി നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ കപ്പലിലുണ്ടായിരുന്നു. ഈ മുങ്ങി മരിച്ച മകൻ, അയാളുടെ പേര് കപ്പലിലുണ്ടായിരുന്ന സാം എന്ന് പറയുന്ന മകൻ, സഹോദരൻ തന്റെ ഒരു മകന് ആ പേരിട്ടു. അപ്പൊ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു പേരക്കുട്ടി കനആൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ആ പേരക്കുട്ടിയുടെ അനന്തര തലമുറകളാണ് ഖബീലത്തു കനആൻ, കനആൻ ഗോത്രം എന്നറിയപ്പെടുന്നത്. അവരാണ് ആദ്യമായി ഫലസ്തീനിൽ താമസമാക്കിയത് എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. അപ്പോൾ ഫലസ്തീനിൽ ആദ്യം താമസിച്ചത് കൻആാനികൾ എന്ന് പറയുന്ന വിഭാഗമാണ്. അവർ അറബികളാണ്. അവർ യഥാർത്ഥത്തിൽ താമസിച്ചിരുന്നത് ജസീറത്തുൽ അറബിന്റെ, ഇന്നത്തെ അറേബ്യൻ പെനിൻസുല, അതിന്റെ തെക്ക് ഭാഗത്ത് അഥവാ യമൻ ഒക്കെയുള്ള ആ ഭാഗത്തായിരുന്നു, ഇന്നത്തെ യമൻ നിലകൊള്ളുന്ന ആ സ്ഥലത്തായിരുന്നു ഇവരുടെ നാട്. അവിടെ നിന്ന് ആളും മനുഷ്യനുമില്ലാത്ത ഈ ഫലസ്തീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷാമിലേക്ക് അവർ താമസം മാറുകയും അവിടെ ഒരു നഗരം അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അപ്പൊ അവരാണ് യഥാർത്ഥത്തിൽ ആ നാടിന്റെ അവകാശികൾ. നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ ഒരു നാട്ടിൽ ആദ്യമായി താമസമാക്കിയവരാണ് അതിന്റെ അവകാശികളെങ്കിൽ ഈ കനാനികളാണ് ഫലസ്തീന്റെ അവകാശികൾ. അവര് ഓർഷാലിം എന്ന പേരിൽ ഒരു നഗരം അവിടെ ഉണ്ടാക്കി. അതാണ് ഇന്നത്തെ ഫലസ്തീൻ എന്ന് പറയുന്നത്. ഈ കനാനികളുടെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗമായ അവരുടെ പരമ്പരയിൽപ്പെട്ട യബൂസിയൂൻ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഫലസ്തീൻ ഉണ്ടാക്കിയത്. കനാനികൾ ഷാമിലേക്ക് പോയി. ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ ജോർദാൻ, സിറിയ, ഫലസ്തീൻ എല്ലാം ഉൾപ്പെടുന്നതാണ്. അതിൽ പ്രത്യേകമായി ഫലസ്തീൻ കെട്ടിപ്പടുത്തത്, അവിടെ ഒരു നഗരം ഉണ്ടാക്കിയത് യബൂസിയൂൻ എന്നറിയപ്പെടുന്ന കബീലയാണ്. അവരവിടെ താമസമാക്കി. കുറെ കാലങ്ങൾ കഴിഞ്ഞ് ആ നാട്ടിൽ ഇവര് ജീവിച്ചു പോന്നു. അവർ മുശ്രിക്കുകളായിരുന്നു, മുസ്ലിമുകളായിരുന്നില്ല. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ വീണ്ടും അവര് വഴിപഴിച്ച് മുശ്രിക്കുകളായിരുന്നു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം നമുക്കറിയാം, പിന്നീട് ചരിത്രത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം റസൂലായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് 3000 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്, മുസ്ലിമുകളായ ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ 3000 മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിച്ചു. അദ്ദേഹം ജനിച്ചത് ബാബിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇന്നത്തെ ഇറാഖിലുള്ള ബാബിൽ, ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലത്താണ്, അറബിയിൽ ബാബിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവിടെയുള്ള ആളുകൾ ശിർക്ക് ചെയ്തിരുന്നത് നക്ഷത്രങ്ങൾ ആരാധിച്ചുകൊണ്ടായിരുന്നു, സൂര്യൻ ചന്ദ്രൻ മറ്റ് നക്ഷത്രങ്ങൾ ഇതിനൊക്കെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യന്മാർ ചെയ്യുന്ന ശിർക്ക് പൊതുവെ രണ്ടു തരത്തിലായിരിക്കും. ഒന്നുകിൽ ഇങ്ങനെയുള്ള ഗോളങ്ങളെ, നക്ഷത്രം, സൂര്യൻ, ചന്ദ്രൻ ഇങ്ങനെയുള്ള വസ്തുക്കൾ ആരാധിക്കും. അതല്ലെങ്കിൽ ഭൂമിയിലുള്ള മഹാന്മാരെ, ആ മഹാന്മാരെ ഒന്നുകിൽ അവരുടെ ഖബറിന്, അല്ലെങ്കിൽ മഹാന്മാരുടെ പേരിലുള്ള വിഗ്രഹങ്ങളെ, ഇങ്ങനെ രണ്ടു രൂപത്തിലാണ് ശിർക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിൽ ആകാശത്തുള്ള വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ശിർക്ക്. അദ്ദേഹം അവരെ ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവർ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. നമുക്കറിയാം അവിടുത്തെ ഭരണാധികാരിയായിരുന്നു നുമ്രൂദ്. ഈ നുമ്രൂദുമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു സംവാദം നടത്തിയത് സൂറത്തുൽ ബഖറയിൽ നമുക്കറിയാവുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, റബ്ബി അല്ലദി യുഹ്യി വ യുമീത്, എന്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഖാല അന ഉഹ്യി വ ഉമീത്, അപ്പൊ നുമ്രൂദ് പറഞ്ഞു ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. ധിക്കാരമായിട്ട് പറഞ്ഞതാണ്. എന്താണ് ഉദ്ദേശിച്ചത് നുമ്രൂദ്? നുമ്രൂദ് രണ്ടാളുകൾ കൊണ്ടുവന്നു, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ രണ്ടാളുകൾ, അതിലൊരാളെ സ്വതന്ത്രനാക്കി, ജയിലിൽ നിന്ന് തുറന്നു വിട്ടു. അപ്പൊ അയാളെ ജീവിപ്പിച്ചു, മറ്റേ ആളെ അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. ഇത് ഒരു തർക്കുത്തരം മാത്രമായിരുന്നു, തർക്കത്തിൽ നുമ്രൂദ് വിജയിച്ചിട്ടില്ല, നേരെ മറിച്ച് വളരെ മോശമായ ഒരു ഉത്തരമാണ്. അയാൾ പരാജയം മറച്ചു വെക്കാൻ ഇങ്ങനെ ഒരു ധിക്കാരം കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്ത ചോദ്യം ചോദിച്ചു. ഈ ചോദ്യത്തിന് നുമ്രൂദ് പറഞ്ഞ ഉത്തരം ശരിയായിട്ടല്ല, നേരെ മറിച്ച് അതിന്റെ ബുത്തലാൻ, അതിന്റെ നിരർത്ഥകത അത്രയും വ്യക്തമാണ്. അതുകൊണ്ട് അടുത്ത ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഖാല ഫഇന്നല്ലാഹ യാതി ബിശംസി മിനൽ മശ്രിഖ് ഫാതി ബിഹാ മിനൽ മഗ്രിബ്, എന്റെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, ഉദിപ്പിക്കുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഫബുഹിത അല്ലദീ കഫർ, അവിടെ വെച്ച് ആ കാഫിറായ മനുഷ്യൻ നുമ്രൂദ് വഷളായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അങ്ങനെ ഈ സംവാദത്തിനൊക്കെ ശേഷം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹങ്ങളെ തകർത്തത് നമുക്കറിയാം. അതിനുശേഷം ഇബ്രാഹിമിന്റെ ശല്യം കൊണ്ട് മുശ്രിക്കുകൾക്ക് അദ്ദേഹം ഒരു തലവേദനയായി മാറി. അവർ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു, വലിയൊരു തീ കത്തിച്ചു. അങ്ങനെ ആ തീയിന്റെ വലുപ്പം കൊണ്ട് അവർക്ക് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി അതിൽ പ്രവേശിപ്പിക്കാൻ പോലും സാധിച്ചിരുന്നില്ല, അത്രയും ചൂടുണ്ടാത്തി, അത്രയും വലിയ ഒരു പ്രദേശം മുഴുവൻ തീ കത്തിച്ചു. എന്നിട്ട് കുറച്ച് ദൂരെ നിന്ന് അദ്ദേഹത്തെ അങ്ങോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അല്ലാഹു തആല തീയിനോട് പറഞ്ഞു തണുപ്പായി മാറുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയിൽ നിന്ന് പുറത്തു വന്നു. അവിടെ വെച്ച് ഇബ്രാഹിം അലൈഹി സ്വലാം തീരുമാനിച്ചു ഈ നാട്ടുകാർ ദാവത്ത് സ്വീകരിക്കുന്നില്ല, അവരദ്ദേഹത്തെ കൊല്ലാനാണ് നോക്കുന്നത്, അവരിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം ഹിജ്റ പോയത് ഫലസ്തീനിലേക്കാണ്. അങ്ങനെ ഫലസ്തീനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസമാക്കി. ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നടന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം, ഈ കനാനികൾ വന്ന് അവിടെ താമസമാക്കിയത് കഴിഞ്ഞാൽ പിന്നെ നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിലേക്ക് വന്നു. അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഭാര്യ സാറ അലിഹസ്സലാം അവരദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീടൊരിക്കൽ ഫലസ്തീനിൽ നിന്ന് അദ്ദേഹം ദഅവത്തിന് വേണ്ടി ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതൊക്കെ ചരിത്രത്തിൽ ഹദീസുകളൊക്കെ വന്നിട്ടുള്ളതാണ്, സ്വഹീഹായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. മിസ്രിലേക്ക് അദ്ദേഹം പോയി. മിസ്രിലെ ഒരു ഭരണാധികാരി അദ്ദേഹത്തെ പിടികൂടി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ സാറയെ പിന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. നഅ്ഊദുബില്ല. അവിടെ വെച്ച് അവർ പ്രാർത്ഥിച്ചു, സാറ അള്ളാഹുവിനോട് ദുആ ചെയ്തു ഈ പിശാചിന്റെ സെറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ഈ മിസ്രിലെ ഭരണാധികാരി അദ്ദേഹം അവിടെ മരവിച്ചു പോയി. അദ്ദേഹത്തിന് കൈയും കാലും നനക്കാൻ പറ്റാതെ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി. നിന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ ദുആ ചെയ്യുകയും ഈ ഭരണാധികാരി രാജാവ് പൂർവസ്ഥിതിയിലാവുകയും ചെയ്തു. അതിനൊരു നന്ദിയായി തന്നെ രക്ഷപ്പെടുത്തിയതിന് വെറുതെ വിട്ടതിനുള്ള നന്ദിയായിട്ട് അദ്ദേഹം ഒരു ഹാദിമത്തിന് വേലക്കാരിയെ സമ്മാനമായി കൊടുത്തു സാറക്ക്, ഹാജർ അലൈഹിസ്സലാം. സാറ ഹാജറിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്തു, അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു, അദ്ദേഹം വിവാഹം കഴിച്ചു. അങ്ങനെ വീണ്ടും ഫലസ്തീനിലവർ താമസിച്ചു. പിന്നീട് ഹാജറുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് പോയി. അദ്ദേഹത്തിന് ഇസ്മായിൽ അലൈഹിസ്സലാമും ഇസ്ഹാഖും ജനിച്ചു. അതിനുശേഷം ഇസ്മായിൽ അലൈഹിസ്സലാമുമായി സാറയിൽ നിന്ന് ഇസ്ഹാഖും അതുപോലെ ഹാജറിൽ ഇസ്മായിൽ അലൈഹിസ്സലാം ഈ രണ്ട് മക്കളുണ്ടായി. ഇസ്മായിലുമായി മക്കയിലേക്ക് പോയി. നമുക്കറിയാം അവിടെ അവർ രണ്ടുപേരെയും മക്കയിൽ താമസമാക്കി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഫലസ്തീനിൽ പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പര ഇസ്ഹാഖ് അലൈഹിസ്സലാം വഴിയുള്ള മക്കളും പേരക്കുട്ടികളൊക്കെ ഫലസ്തീനിൽ താമസിച്ചു. യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മക്കളായ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങളുണ്ടായിരുന്നു. യാക്കൂബ് അലൈഹിസ്സലാമിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യയിൽ 10 മക്കളുണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാര്യയിൽ യൂസുഫും ബെന്യാമീനും, ഇങ്ങനെ രണ്ട് മക്കളുണ്ടായി. യാക്കൂബ് എന്നുള്ള വാക്കിന്റെ ഹീബ്രു പദമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് എന്നാണ് അറബിയിൽ അർത്ഥം. അപ്പൊ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയാണ്. അപ്പൊ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കൾ, യൂസുഫ് നബി അടക്കമുള്ള 12 മക്കളുടെ അനന്തര തലമുറകളാണ്. ഈ 12 പേരുടെയും തലമുറകൾ, ഓരോ മക്കളിൽ നിന്നും ഉണ്ടായ പേരക്കുട്ടികൾ ഓരോ ഗോത്രങ്ങളായി മാറി. അസ്ബാത്ത് എന്നറിയപ്പെടുന്ന ഓരോ ഗോത്രങ്ങളുണ്ടായി. ഇന്ന് ബനു ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദികൾ എന്ന് പറയുന്ന ആളുകൾ, ബനു ഇസ്രായേൽ എന്ന് അവകാശപ്പെടുന്ന യഹൂദികൾ, അവരിൽ ചിലർ ഈ 12 മക്കളുടെ സന്തതി പരമ്പര തന്നെയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും യഹൂദികൾ എന്ന് പറയുന്നത് അവർ ഒരു വംശമാണ്, ഒരു വർഗമാണ്. അവരുടെ ഒരു ദീൻ മാത്രമല്ല, ആ ദീനിലേക്ക് പുറത്തു നിന്ന ഒരാൾ അവർ പ്രവേശിപ്പിക്കുകയില്ല. ഇസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ അല്ലെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകൾ മാത്രം ഞങ്ങളുടെ ദീനിൽ മതി, അവർക്കാണ് ഫലസ്തീനിൽ അധികാരം വേണ്ടത്, അവരുടെ വാഗ്ദത്ത ഭൂമിയാണ് ഫലസ്തീൻ അല്ലെങ്കിൽ ഈ കുദുസ് പ്രദേശം എന്ന് വാദിക്കുന്ന ഒരു വംശീയ വിഭാഗമാണ് യഹൂദികൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നത്തെ യഹൂദികൾ ബഹുഭൂരിപക്ഷവും യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളല്ല എന്നാണ് ചരിത്ര രേഖകൾ തെളിയിക്കുന്നത്. അവരുടെ നസബ് അങ്ങോട്ട് എത്തുന്നില്ല. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളായിട്ടുള്ളത്. ഏതായിരുന്നാലും നമുക്കറിയാം ഈ മക്കളിൽപ്പെട്ട യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം, അദ്ദേഹം മിസറിലേക്ക് പോയ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലെറിയുകയും അവിടെ നിന്ന് ഒരു യാത്രാ സംഘം വന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി മിസറിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ മിസറിലെ അന്നത്തെ ഭരണാധികാരി അദ്ദേഹം യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വളർത്തുകയും പിന്നീട് അദ്ദേഹം ജയിലിൽ പോയി തിരിച്ചു വന്ന് മിസറിലെ ഭരണം, ഭക്ഷ്യവകുപ്പിന്റെ ഭരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അധീനതയിലായി, അധികാരത്തിലായി. അതിനുശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? തന്റെ സഹോദരങ്ങൾ ഫലസ്തീനിൽ ക്ഷാമമുണ്ടായപ്പോൾ മിസറിലേക്ക് വന്ന് സഹായം തേടി. ആ സമയത്ത് ഞാൻ യൂസുഫാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ പോയി യാക്കൂബ് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരങ്ങളെയും, അഥവാ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളെല്ലാവരും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ, അവർ 70 പേരുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ ഈ 70 പേര് അവർ മിസറിലേക്ക് വന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ അവിടെ കഴിഞ്ഞു. കാരണം യൂസുഫ് അലൈഹി ഇസ്ലാം മന്ത്രിയാണ്. ഇപ്പൊ ഫലസ്തീനിൽ അവരുടെ അവസ്ഥ മോശമാണ്, ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ്. മിസറിലാണെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാം മന്ത്രിയാണ്. അപ്പൊ തങ്ങളുടെ സഹോദരനായ ഈ മന്ത്രിയുടെ തണലിൽ അവർ മിസറിൽ കഴിഞ്ഞുകൂടി. പിന്നീട് ഈ 70 പേരുടെ സന്തതി പരമ്പരകൾ, അന്ന് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് ആകെ 70 പേരാണ്, ഈ 70 പേരുടെ സന്തതി പരമ്പര പിന്നീട് മിസറിലാണ് കഴിഞ്ഞത്. കാരണം അവിടെ അവർക്ക് അധികാരവും സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ 400 വർഷം അവർ മിസറിൽ കഴിഞ്ഞുകൂടി. അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് 400 വർഷം അവർ മിസറിൽ കഴിഞ്ഞുകൂടി. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ 400 വർഷത്തിനിടയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മന്ത്രിയാക്കിയ ഈജിപ്തിലെ ഭരണാധികാരി, അവര് ഹക്സൂസ് എന്ന് പറയുന്ന ഒരു വർഗമാണ്. ഈജിപ്തിലെ ഭരണാധികാരികൾ രണ്ടു വിഭാഗമാണ്. ഒന്ന് ഫറായന, ഫിർഔൻ എന്നുള്ള സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നത്, ഫിർഔൻ എന്നുള്ള ഒരു വ്യക്തിയുടെ പേരല്ല, സ്ഥാനപ്പേരാണ്. റോമക്കാരുടെ ഭരണാധികാരി കൈസർ എന്ന് പറയുന്നത് പോലെ, പേർഷ്യക്കാരുടെ ഭരണാധികാരി കിസ്ര എന്ന് പറയുന്നത് പോലെ, അതുപോലെ ഹബശയിലെ ഭരണാധികാരി നജ്ജാഷി എന്ന് പറയുന്നത് പോലെ, മിസറിലെ ഭരണാധികാരിയുടെ സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് പറയുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ പറയുന്ന ഫിർഔൻ, അയാളുടെ പേര് വേറെ എന്താണ്? റാംസസ് എന്നൊക്കെയാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അള്ളാഹു ആലം. ഏതായിരുന്നാലും ഫിർഔൻ എന്നുള്ള സ്ഥാനപ്പേരാണ്. അപ്പൊ ഈ ഫിർഔൻമാർ നേരത്തെ മിസ്ര് ഭരിച്ചിരുന്നവരാണ്. പിന്നീട് അവരുടെ ഭരണം കൈയടക്കിയ മറ്റൊരു വിഭാഗം ആണ് ഹക്സൂസ് എന്ന് പറയുന്നത്. അവർ ഭരിക്കുന്ന സമയത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം ഇവിടെ വരുന്നതും യൂസുഫ് നബിക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നതും. പക്ഷേ ഈ രാജാവിന്റെ ഭരണം പിന്നീട് നഷ്ടപ്പെട്ടു. ഈ രാജവംശത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു. ഫിർഔൻമാർ വീണ്ടും വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? പഴയ രാജാവിന്റെ അനുയായികൾ എന്നുള്ള നിലക്ക് അവർ ബനു ഇസ്രായേലിനെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫിർഔൻ ബനു ഇസ്രായേലിനെ കൊല്ലാനും, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ജ്യോതിഷന്റെ പ്രവചനം, ഫിർഔന്റെ ഭരണം നഷ്ടപ്പെടുന്നത് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു കുട്ടിയെ കൊണ്ടായിരിക്കും എന്നൊരു ജ്യോതിഷം പ്രവചിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഫിറോന്റെ പീഡനം വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ബനു ഇസ്രായേൽ, ഇസ്രായേൽ അലൈഹിസ്സലാമിന്റെ, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മക്കൾ മിസ്രിൽ കഷ്ടപ്പാട് അനുഭവിക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാം വന്നു. നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരെ ചെങ്കടൽ പുലർത്തി, ഫിറോൻ അള്ളാഹു താല നശിപ്പിച്ച്. അങ്ങനെ അവർ കടൽ കടന്ന് ഫലസ്തീനിലേക്ക് പോവുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായിരുന്നു അവർക്ക് ഫലസ്തീനിൽ പോകാൻ വേണ്ടി. ഇവരുടെ അടിസ്ഥാനം തുടങ്ങിയ ഫലസ്തീനിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ആ മണ്ണ് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഫലസ്തീനിൽ നിങ്ങൾ പോവുക എന്ന് അള്ളാഹു താല വഹി കൊടുത്തിരുന്നു. അങ്ങനെ ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ പല അക്രമവും ഈ ബനു ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. കടൽ പുലർത്തി പുറത്തു വന്ന ഉടനെ തന്നെ അവർ യാത്രയുടെ ഇടയിൽ വഴിയിൽ മുശ്രിക്കുകളായ കുറെ ആളുകൾ കണ്ടു, ബിംബം ആരാധിക്കുന്ന ആളുകൾ. കാലു ഇജ അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ കാല ഇന്നക്കും ഖൗമുന തജ്ഹലൂൻ. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഞങ്ങൾക്കും വേണം ഒരു ബിംബം ആരാധിക്കാനെന്ന് അവർ പറഞ്ഞു. അത്രമാത്രം നന്ദികൾ അവർ കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഫലസ്തീനിലെത്തി. ഫലസ്തീനിലെത്തിയപ്പോൾ അവിടെ മുശ്രിക്കുകളായ ആളുകളുണ്ട്. മുശ്രിക്കുകളായ ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ യുദ്ധം ചെയ്ത് കീഴടക്കിയിട്ട് ഫലസ്തീനിൽ താമസിക്കണമെന്നാണ് അള്ളാഹു താല വഹി കൊടുത്തത് മൂസാ നബി അലൈഹിസ്സലാമിന്. യുദ്ധം ചെയ്താൽ അള്ളാഹുവിന് സഹായം ഉണ്ടാകും, അവരെ കീഴടക്കി അവിടെ നിങ്ങൾക്ക് ജീവിക്കാം എന്നാണ് വാഗ്ദാനം. പക്ഷേ നമുക്കറിയാം അവർ പറഞ്ഞത് എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞത് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുന ഖാഇദുൻ. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. അവിടെ നന്ദികേടും ധിക്കാരും നോക്കൂ. അൻത വറബ്ബുക എന്ന് പറഞ്ഞത് നീയും നിന്റെ റബ്ബും, നമ്മുടെ റബ്ബ് എന്നും കൂടെയല്ല. അങ്ങനെ ധിക്കാരം കാണിച്ചു അവര്. മൂസാ നബി അലൈഹിസ്സലാമിനോട് പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അതിനുള്ള ശിക്ഷയായിട്ട് അള്ളാഹു താല എന്ത് ചെയ്തു? അവർക്ക് അള്ളാഹു ഒരു ശിക്ഷ കൊടുത്തു. അതെന്താണ്? ഈ ഫലസ്തീൻ എന്ന് പറയുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. 40 വർഷം ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അവരോട് പറഞ്ഞു. അങ്ങനെ 40 വർഷം അവർ മരുഭൂമിയിൽ, മിസറിന്റെയും ഫലസ്തീന്റെയും നടുവിലുള്ള സീന എന്ന് പറയുന്ന മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ലാതെ അവരവിടെ കഴിഞ്ഞുകൂടി. ആ അലച്ചിലിനിടയിലാണ് ഹാറൂൻ അലൈഹിസ്സലാം മരണപ്പെടുന്നത്. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാം അവിടെ ആ 40 വർഷത്തിനിടയിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത് അവർക്ക് ഫലസ്തീനിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം അവർക്കിടയിൽ നിയോഗിക്കപ്പെട്ട ഒരു നബിയാണ് യൂഷ ഇബ്നു നൂൻ അലൈഹിസ്സലാം എന്ന് പറയുന്ന നബി. അദ്ദേഹത്തിന്റെ ചരിത്രം ഹദീസുകൾ കാണാം. യൂഷ ഇബ്നു നൂൻ, അദ്ദേഹം ഈ മരുഭൂമിയിൽ അലയുന്ന ബനു ഇസ്രായേലിനെ സംഘടിപ്പിച്ച് വീണ്ടും ഫലസ്തീനിൽ പ്രവേശിച്ചു. പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ യൂഷ അലൈഹിസ്സലാമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഒരു ഹാദിമായി ഹദർ അലൈഹിസ്സലാമിനെ കാണാൻ പോയ സൂറത്ത് കഹ്ഫിൽ പറയുന്ന കഥയിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഫത തന്റെ വൃദ്ധ്യൻ എന്ന് പറഞ്ഞ അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യനാണ് അത് യൂഷ അലൈഹിസ്സലാമാണ് എന്ന് പറഞ്ഞ ചരിത്രകാരന്മാരുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലത്താണ് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവുകയും അങ്ങനെ ഫലസ്തീൻ കീഴടക്കി അവിടെ ബനു ഇസ്രായേൽ താമസമാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിന് കൊടുത്തത് തന്നെയാണ് ഫലസ്തീൻ. പക്ഷെ എങ്ങനെയാണ് കൊടുത്തത്? അവരുടെ വാസസ്ഥലം അവർ കടന്നു ചെന്ന് വെട്ടിത്തെളിച്ചുണ്ടാക്കിയ ഭൂമി എന്ന നിലക്കാണോ? അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആ നാടിന്റെ അവകാശി കനാൻ ഗോത്രക്കാരായിരുന്നു, അവർ അറബികളാണ്. നേരെ മറിച്ച് ബനു ഇസ്രായേലിന് അള്ളാഹു താല കൊടുത്തത് എപ്പോഴാണ്? യൂഷ ഇബ്നു നൂൻ അലൈഹിസ്സലാമിന്റെ കയ്യിലൂടെ ജിഹാദിന്റെ ഫലമായി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നൽ അർദ ലില്ലാഹി യരിഫുഹ ഇബാദിയ സ്വാലിഹുൻ, അന്നൽ അർദ ലില്ലാഹി യരിഫുഹ ഇബാദിയ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മുവഹ്ഹിദീങ്ങളായ ആളുകൾക്കാണ് ഭൂമിയിൽ അധികാരം കിട്ടുക. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ വാഗ്ദാനം വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, ഈ വാഗ്ദാനം അള്ളാഹു പുലർത്തിയതാണ്. അന്നത്തെ സ്വാലിഹീങ്ങളായ ആളുകൾ അവരായിരുന്നു, ബനു ഇസ്രായേൽ ആയിരുന്നു. ചില യഹൂദികൾ പറയും ഖുർആനിൽ തന്നെ ഞങ്ങളുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് മൂടി വെക്കുന്നതാണ്. ഖുർആനിൽ പറയുന്നുണ്ട് എല്ലാ സൃഷ്ടികളെക്കാളും നിങ്ങൾക്ക് ഫദ് നൽകിയിരിക്കുന്നു, എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾക്ക് മഹത്വം നൽകിയിരിക്കുന്നു. ഇത് ഖുർആനിൽ തന്നെയുണ്ട് ഞങ്ങളുടെ മഹത്വം എന്നവർ പറയും. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങൾ അൽഹംദുലില്ല ഒന്നും മൂടി വെക്കുന്നില്ല. അവരുടെ മഹത്വം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ നിബന്ധന എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ അന്ന് അവരായിരുന്നു തൗഹീദിന്റെ ആളുകൾ, അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് അവിടെ അധികാരം കൊടുത്തു. അതേ ഖുർആനിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്. സഹാബത്തിനോട് പറഞ്ഞതാണ്, നിങ്ങളാണ് ലോകത്തെ ഏറ്റവും നല്ല സമുദായം. യഹൂദികൾ അവരുടെ ഈ അവസരം നഷ്ടപ്പെടുത്തിയപ്പോൾ, നസ്രാണികൾ അവരുടെ നീതി നിന്ന് പിന്നോട്ട് പോയപ്പോൾ, ഇവരൊക്കെ തൗഹീദ് ഉപേക്ഷിച്ചപ്പോൾ അല്ലാഹു തആല അറബികളായ സഹാബത്തിനോട് പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമരായ സമുദായം എന്ന് പറഞ്ഞു. അപ്പൊ തൗഹീദാണ്, അതുപോലെ സലാഹ്, ഒരു മനുഷ്യന്റെ ദീനി നിഷ്ഠയാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമി അവിടെ അല്ലാഹു തആല അധികാരം കൊടുക്കാൻ മാനദണ്ഡമാക്കിയിട്ടുള്ളത്. അതുള്ളത് കൊണ്ടാണ് ഈശാ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ബനു ഇസ്രായേലിന് അവിടെ കയറി താമസിക്കാൻ സാധിച്ചത്. അതില്ലാതിരുന്നത് കൊണ്ടാണ്, ധിക്കാരം കാണിച്ചത് കൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേലിന് അവിടെ പ്രവേശിക്കാൻ സാധിക്കാതിരുന്നത്. അവർ ഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നത്. അപ്പൊ ഫലസ്തീൻ എന്ന് പറയുന്നത് അല്ലാഹു തആല മുവഹ്ഹിദീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള മണ്ണാണ്. തൗഹീദും ദീനും ഇബാദത്തും എപ്പോഴൊക്കെ ഉണ്ടായോ അന്ന് അല്ലാഹു തആല അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. പിന്നീട് അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ ചരിത്രം ഇനി ഒരുപാട് കടന്നു പോകാനുണ്ട്. ഇനി ഈസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമുണ്ട്, ദാവൂദ് അലൈഹി ഇസ്ലാം അവിടെ കടന്നുപോയിട്ടുണ്ട്, അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രായേലിന്റെ ചരിത്രമുണ്ട്. ഇതൊക്കെ ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങൾ പറയാം. ഇന്ന് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു മണ്ണ് എന്നുള്ള നിലക്ക് ഒരു നാട് അവിടെ ആദ്യമായി കടന്നു വന്ന് അവിടെ ഒരു താമസയോഗ്യമായ പ്രദേശമാക്കി മാറ്റി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അധികാരമെങ്കിൽ ഫലസ്തീൻ അതിന്റെ അവകാശം അറബികളായ ഈ കനാൻ എന്ന് പറയുന്ന കബീലക്കാണ്, പഴയ കാലത്ത് കഴിഞ്ഞുപോയ വിഭാഗത്തിനാണ്. ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് അവിടെ ഹിജറ വന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയാണ്, അവരാ നാട്ടുകാരല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതാല ഫലസ്തീന്റെ അധികാരം, ആ പുണ്യമുള്ള നാടിന്റെ അതിന്റെ അധികാരവും അവിടെ താമസിക്കാനുള്ള അവകാശവും അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് ഈമാനും തഖ്വയുമുള്ള സ്വാലിഹ്യങ്ങളായ ആളുകൾക്കാണ്. അത് നമുക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തുള്ള ഫത്ഹിന്റെ ചരിത്രം പറയുമ്പോൾ വ്യക്തമാകും. ബനു ഇസ്രായേൽ അവര് അവരുടെ കയ്യിൽ നിന്ന് പിന്നീട്, അല്ലെങ്കിൽ യഹൂദികളുടെ കയ്യിൽ നിന്ന് ഫലസ്തീൻ നഷ്ടപ്പെട്ട്, ബൈത്തുൽ മഖ്ദീസ് നഷ്ടപ്പെട്ട് നസ്രാണികളുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കുന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മഖ്ദീസ് കീഴടക്കാൻ വേണ്ടി യുദ്ധം ചെയ്തത് മുസ്ലിമീങ്ങളുടെ അമീറായിട്ട് പോയത് ഖാലിദ് ബിൻ വലീദും അബൂ അബീദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരായിരുന്നു. അവിടെ അവർ ചെന്നപ്പോൾ ബൈത്തുൽ മഖ്ദീസിന്റെ താക്കോൽ വാങ്ങാൻ പോവുകയാണ്. ആ സംഭവം മനസ്സിലാക്കിയാൽ എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല ദീനുമായി ഈ ഭവനത്തെ ബന്ധിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകും, ആ നാടിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും. ബൈത്തുൽ മഖ്ദീസിന്റെ താക്കോൽ വാങ്ങാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദും അബൂ അബീദ റളിയല്ലാഹു അൻഹു കൂടി പോകും. അവിടെയുള്ള ക്രിസ്ത്യൻ അല്ലെങ്കിൽ നസ്രാണി പുരോഹിതന്മാരുടെ അടുത്ത് നിന്നാണ് താക്കോൽ വാങ്ങേണ്ടത്. അപ്പോൾ ഇഞ്ചിയിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്ത് അറബിയായ നബി വരും, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട നബി വരും, അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ വന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ താക്കോൽ വാങ്ങും എന്ന കാര്യം. അവരുടെ ലക്ഷണങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ എന്താണെന്ന് ഇഞ്ചിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാത്തു നിൽക്കുകയാണ് നസ്രാണികളായ പുരോഹിതന്മാർ, കാരണം അവർക്ക് ബൈത്തുൽ മഖ്ദിസിന് വേണ്ട അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർക്ക് കൂടുതൽ പ്രധാനം ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്ത് മറിയം അലൈഹി ഇസ്ലാം ജീവിച്ചിരുന്നൊരു കുടിലുണ്ടായിരുന്നു. ആ കുടില് കെട്ടിപ്പൊക്കി അത് വലിയ ചർച്ചയാക്കിയിട്ട് അവിടെയായിരുന്നു അവർ ഇബാദത്ത് ചെയ്തിരുന്നത്. അവര് കനീസത്തുൽ ഖിയാമ എന്ന് പറയുന്ന ഒരു കനീസ ഉണ്ടായിരുന്നു അവർക്ക്. അവർ ബൈത്തുൽ മഖ്ദിസ് ഒരു മാലിന്യ കൂമ്പാരമാക്കി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു, അവിടെ ഒരു ഇബാദത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബൈത്തുൽ മഖ്ദിസിന്റെ താക്കോൽ കൊടുക്കാൻ അവർ റെഡിയായിരുന്നു, അവർക്കതിന് പ്രാധാന്യമില്ല. താക്കോൽ വാങ്ങാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് വരുന്ന സമയത്ത് ഒരു നസ്രാണി പുരോഹിതൻ പറഞ്ഞു, നിനക്കല്ല താക്കോൽ തരേണ്ടത്, നിങ്ങൾക്ക് രണ്ടുപേർക്കുമല്ല ഈ താക്കോൽ ഞങ്ങൾ തരേണ്ടത്. കാരണം ഇഞ്ചിയിൽ പറഞ്ഞ പ്രവചന പ്രകാരം ഉള്ള ആളുകളല്ല നിങ്ങൾ രണ്ടുപേരും, ഇഞ്ചിയിൽ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ആ ലക്ഷണങ്ങൾ ഉള്ളത് ഖാലിദ് ബിൻ വലീദിനാണ്. കാരണം ഇഞ്ചിയിൽ പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? ഉമർ ഇബ്നു ഖത്താബിനെ കുറിച്ചാണ്. ഉമർ ഇബ്നു ഖത്താബിനോട് സാമ്യമുള്ളത് ഖാലിദ് ബിൻ വലീദിനാണ്. അപ്പൊ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കുറച്ചെങ്കിലും ആ വ്യക്തിയുമായി സാമ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഖാലിദ് ബിൻ വലീദും അബൂ അബൈദയും റളിയല്ലാഹു അൻഹും അവർ ചോദിച്ചു, എന്തൊക്കെയാണ് സിഫാത്ത്, ഇഞ്ചിയിൽ പറഞ്ഞിട്ടുള്ള ഈ താക്കോൽ ഏറ്റുവാങ്ങുന്ന ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ആ പോരാളിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവർ പറഞ്ഞു കൊടുത്തു അയാളുടെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് കേട്ടപ്പോൾ ഖാലിദ് ബിൻ വലീദ് പറഞ്ഞത് ഉമറാണ്, പേരില്ല, പക്ഷെ വിശേഷണങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി ആ വ്യക്തിയുടെ ദീനിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. അത് കേട്ടപ്പോൾ മനസ്സിലായി ഉമർ ഇബ്നു ഖത്താബാണ്. അങ്ങനെ അവർ ഉമർ റളിയല്ലാഹു അൻഹു അറിയിച്ചു. അദ്ദേഹം ഒരു മാസം യാത്ര ചെയ്ത് മദീനയിൽ നിന്ന് ഫലസ്തീനിലെത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് തന്നെയാണ് ആ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ താക്കോൽ കൈമാറി. അങ്ങനെ സഹാബത്ത് അവരെ സ്വന്തം കൈകൊണ്ട് ബൈത്തുൽ മഖ്ദിസ് വൃത്തിയാക്കി അത് ഇബാദത്തിന് യോഗ്യമായ രൂപത്തിൽ മാറ്റിയെടുത്തു. അപ്പൊ ഇതാണ് ബൈത്തുൽ മഖ്ദിസിന്റെ ചരിത്രത്തിന്റെ തുടക്കവും അവസാനവും. ദീനിന്റെ അടിസ്ഥാനത്തിലാണ് തുടക്കം, ദീനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സഹാബത്തിന്റെ കാലത്തുള്ള ചരിത്രം അവസാനിച്ചത്. ഇൻഷാ അള്ളാഹ് ഇതിനടക്കമുള്ള ഈസാ അലൈഹി ഇസ്ലാമിന്റെയും ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ കാലത്തുണ്ടായ സംഭവ വികാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും അതിനുശേഷം സഹാബത്തിന്റെ കാലത്തും അതിനുശേഷം പിന്നീട് കുരിശ് യുദ്ധങ്ങളുടെ കാലത്തും ഒക്കെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആ നാടിന് വേണ്ടി, അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. ഇത്രയും നമുക്ക് വേണ്ടപ്പെട്ട ഈമാനുമായി ബന്ധമുള്ള ദീനിന്റെ നാടായ ഒരു മണ്ണാണത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ നാട് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തതുപോലെ തിരിച്ച് മുഅ്മിനീങ്ങളുടെ കയ്യിൽ എത്തേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാകും. അതുമാത്രമാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم تقبل منا انك انت السميع العليم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك